119-ാം സങ്കീർത്തനം അതിന്റെ 54-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സാംസ് 119:54.
ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു.
ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഇതാണ്: ഞാൻ സ്ട്രേഞ്ചറായി, അല്ലെങ്കിൽ ഒരു അന്യനായി, പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ വചനങ്ങൾ, നിന്റെ ഗാനങ്ങളാണ് എന്റെ കീർത്തനം. ഇനിയിപ്പോഴൊരു ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സംഗീതമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? പാട്ടുകളോ സംഗീതവും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്. നമ്മളിപ്പോൾ ഈ ചർച്ചിൽ കടന്നു വന്നു, ഒരു പാട്ടുപോലും പാടാതെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് ചെല്ലുക, അവിടെയും നിരന്തരമായി സ്വർഗീയ ഗാനങ്ങൾ മുഴങ്ങുന്നൊരു സ്ഥലമാണ് സ്വർഗരാജ്യം. ദൈവരാജ്യത്തിലായിരിക്കുന്നവന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവന്റെ താമസിക്കുന്ന വീട്ടിൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ അവന്റെ കീർത്തനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ നമ്മെ വിളിക്കുന്ന പേരുകൾ, പാട്ടുകാരൊക്കെ കുറിച്ചിട്ടും ഇങ്ങനെയാണ്: അന്യൻ, പിന്നെ പരദേശി, പിന്നെ സിയോൻ യാത്രക്കാരൻ, സ്വർഗീയ പൗരന്മാർ. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കിയാൽ, നമ്മെ സ്വർഗം വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നത് അന്യൻ, പരദേശി, പിന്നെ സിയോൻ സഞ്ചാരി. പ്രിയ സൗരങ്ങളെ, നമുക്ക് ആ റിയലായ ഒരു ബോധ്യമുണ്ടോ? ഞാൻ ഇവിടെ ഒരു അന്യനാ. അപ്പൊ നമ്മൾ പറയാം, ശരിയാ, എന്റെ സ്വന്തം നാട് എവിടെയാ? നമ്മളിപ്പോഴും ഇവിടെ പറയാറുണ്ട്, സൗര, ഞങ്ങളിവിടെ അന്യരും പരദേശികളും ഒക്കെയാ. നമ്മുടെ സ്വന്തം വീട് എവിടെയാ? കൊട്ടാരക്കരയും തൃശ്ശൂരും ഒക്കെയാ. പ്രിയമുള്ള, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അന്യനും പരദേശി അങ്ങനെയാ. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി രാജാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മുഖത്തുമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഞാൻ വളരെ സാവധാനം കടന്നു പോവുകയാണ്. ഞാൻ ചോദിക്കുക, നമ്മൾ എത്ര പേർക്ക്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഞാനിവിടെ ഒരു സ്ട്രേഞ്ചറാണ്, ഞാനിവിടെ ഒരു അന്യനും പരദേശിയ, എനിക്കിവിടെ സ്വന്തമായിട്ടൊന്നുമില്ല, ഉള്ളതെല്ലാം ഇവിടെ ഞാൻ വിട്ടിട്ട് പോകേണ്ടവനാണെന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മകൾ സാഹിബ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ജർമ്മൻകാരനായിരുന്നെങ്കിലും മലയാളത്തിലെ അന്നൊക്കെ പാട്ടുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകളായിരുന്നു. ആ ഗാനങ്ങൾക്കൊക്കെ ഒരു ഇംഗ്ലീഷ് ഒരു ചുവയുണ്ടായിരുന്നു. അപ്പം വീനാഗലിന് ഭയങ്കര ആഗ്രഹം, പുള്ളിക്കാരൻ ആഗ്രഹിച്ചത് മലയാളികളായിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അവരവരുടേതായ ഭാഷകളിൽ പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ അദ്ദേഹം മലയാളം പഠിച്ചിട്ട് എഴുതിയ പാട്ടുകളാണ് യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹം ആ അമരണത്തോടുള്ള ബന്ധത്തിൽ എഴുതിയ ഗാനമാണ് "ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ." പ്രിയമുള്ളവരെ, ഈ ഒരു സ്വർഗീയമായിരിക്കുന്ന ഒരു ലക്ഷ്യം നമ്മളെ ഭരിക്കുന്നില്ല എങ്കിൽ, തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ആ വ്യക്തി ഈ ഭൂലോകത്തിലുള്ള 700 കോടി ജനങ്ങളിലും ഏറ്റവും അരിഷ്ടനായ വ്യക്തി ആരാന്ന് ഞാൻ പറയാം? ഭൗമികമായ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പിന്നാലെ വരുന്ന ഒരുവനാണ് ഈ ലോകത്തിൽ ഏറ്റവും ഹതഭാഗ്യനായ വ്യക്തി. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര പേർക്ക് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. ഞാൻ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഒരു ധ്യാനചിന്ത പോലെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പാടിയ പാട്ടുകൾ ഏതാണ്? നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ട്രാവലിങ്ങിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ, അല്ലെ സഹോദരിമാര് അടുക്കളയിലൊക്കെ നിങ്ങൾ പാടിയ പാട്ട് ഏതാണ്? ഒരു പാട്ടും പാടിയിട്ടില്ലയോ? ഞാൻ കുടുംബ പ്രാർത്ഥനയെ കുറിച്ചല്ല ചോദിക്കുന്നത്. എന്തോ നമ്മൾ പാടുന്ന പാട്ടുകൾ നമ്മുടെ ആത്മീയ സ്റ്റാൻഡേർഡ് വെളിപ്പെടുത്തും. ഞാൻ ആരും വിധിക്കൽ, ഓരോ ചർച്ചകളിലും അവർ പാടുന്ന പാട്ടുകൾ ആ ദൈവസഭയുടെ സ്പിരിച്വൽ മച്യൂരിറ്റിയെ വേഗത്തിൽ അളക്കാൻ പറ്റും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായിട്ട് അവൻ വണ്ടിയിടിച്ച് റോഡിൽ കിടക്കുമെന്ന് പാടുന്ന ഒരു കൂട്ടായ്മ, അവരാ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കുകയും ചെയ്ത ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് പാടുന്ന വ്യക്തി, അവൻ ആത്മീയമായിട്ട് വേറൊരു തലത്തിലാണ്. നമുക്ക് വാക്യത്തിലേക്ക് കടന്നു വരാം. ഹെബ്രാലേഖനം 11:8 അതിന്റെ 8-ാമത്തെ വാക്യം. ഹെബ്രാലേഖനം 11:8 മുതൽ സാവധാനം വായിക്കാം.
വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവുവാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു.
ഓക്കെ, അടുത്ത വചനം.
വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്.
വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്താ ചെന്നത്, പക്ഷേ അവൻ എവിടെ പോലെ ഇരുന്നത്?
അന്യദേശം.
ഒരു അന്യദേശം. വാഗ്ദത്ത ദേശം പോലും അബ്രഹാമിന് അന്യദേശമായിരുന്നു. അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് അവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവശില്പിയായി നിർമ്മിച്ചതും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അടുത്ത വചനം.
വിശ്വാസത്താൽ സാറയും.
അല്ല, ആ വാക്യം വായിച്ചിട്ട് 10-ാമത്തെ വാക്യം. ഫോർ ഹി ലുക്ക് ഫോർ എ സിറ്റി.
കൂട്ടവകാശികളായ ഇസാഹക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു.
അബ്രഹാം എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും പിന്നെ അടിസ്ഥാനം. ഇംഗ്ലീഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫോർ ഹി ലുക്ക് ഫോർ എ സിറ്റി വിച്ച് ഹാസ് ഫൗണ്ടേഷൻസ് ഹൂസ് ബിൽഡർ ആൻഡ് മേക്കർ ഈസ് ഗോഡ്. ബാംഗ്ലൂരിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? ബിൽഡർ. ഒത്തിരി പേര് പറയാറുണ്ട് ആ ബിൽഡറാണ് എന്നെ കളിപ്പിച്ചത്. ഞാൻ ഉദ്ദേശിച്ചില്ല ബിൽഡർ ആളത്ര ഇതില്ലായിരുന്നു. ബിൽഡർമാരുമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഇഷ്യൂസ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ അബ്രഹാമിന് കൂടാരങ്ങളിൽ പാർത്തത് കൊണ്ട് ഹൂസ് ബിൽഡർ ആൻഡ് മേക്കർ ഈസ് ഗോഡ്. ഇംഗ്ലീഷ് വേറൊരു വേർഷൻ പറയുകയാണ് ഹൂസ് ആർക്കിടെക്ട് ആൻഡ് ദ മേക്കർ ഈസ് ഗോഡ്. ദൈവം പ്ലാൻ വരച്ച് കൈപ്പണിയല്ലാത്ത ഒരു പട്ടണത്തിൽ തന്റെ മക്കളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. താഴോട്ട് ആ അവരെക്കുറിച്ച് ദൈവം അവരുടെ ഒന്ന് രണ്ട് പ്രത്യേകത. ഒന്ന്, അബ്രഹാം ഒരു പരദേശയാത്രക്കാരനായിരുന്നു. അബ്രഹാം കൽദേ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടു. അബ്രഹാമിന്റെ സൈഡിലൊരു പട്ടണം ഉണ്ടായിരുന്നു സോദോം. ലോത്ത് അങ്ങോട്ട് പോയി. പക്ഷെ അബ്രഹാം തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പട്ടണം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു. കൽദേ പട്ടണമായ ഊരിലേക്ക് അവൻ നോക്കിയില്ല. തന്റെ സൈഡിലുണ്ടായിരുന്ന സൊദോമിലേക്ക് അവൻ നോക്കിയില്ല. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തിനായി അവൻ കാത്തിരുന്നു. ആ പട്ടണത്തിന്റെ പ്രത്യേകത, ഹൂസ് ബിൽഡർ ആൻഡ് ആർക്കിടെക്ട് ഈസ് ഗോഡ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സൗരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം. പ്രിസവറങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബാംഗ്ലൂർ പട്ടണത്തിൽ അനേകർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ അവസാനിപ്പിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്താണ് കാരണം? പ്രിയമുള്ളവരെ, ആളുകൾ തങ്ങളുടെ ജീവിതത്തെ മടുക്കുന്നത് തങ്ങളുടെ പാസ്റ്റിലെ അനുഭവങ്ങളല്ല, തങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്താണ് അവർ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത്. അനേക ആളുകളെ ഇന്റർവ്യൂ കൗൺസിലിംഗ് ചെയ്തൊരു വ്യക്തിക്ക് ഇൻ സെർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഞാൻ ഓർക്കുന്നില്ല, വിക്ടർ ഫ്രാങ്കൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നലകൾ അവർ കടന്നുപോയി, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അവർ ആകുലപ്പെടുന്നില്ല. വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ? സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ സഹോദരങ്ങളെ വിളിച്ചു ചോദിക്കുക കൂടെയുള്ളവരുടെ, അവർ പറയും ഞങ്ങൾക്കൊരു കാര്യത്തിലെ ടെൻഷനുള്ളൂ, വാട്ട് അബൌട്ട് അവർ ഫ്യൂച്ചർ? നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? ആളുകൾ ചോദിക്കുന്നത്, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? എന്റെ ഫ്യൂച്ചർ എന്തായി തീരും? പ്രിയ സഹോദരങ്ങളെ, അവിടെ ദൈവമക്കൾ കുലുങ്ങാൻ പാടില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം, ദൈവത്തോടുകൂടെ വസിക്കുന്ന ഒരു പ്രത്യാശ നമ്മളെ ഉറപ്പിച്ചെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇനി നിങ്ങൾ അതിന്റെ 19 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. 13 മുതൽ,
ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു.
പ്രിയമുള്ളവർ, നമ്മൾ കൺഫഷനെ കുറിച്ച് കേട്ടുള്ള ഒത്തിരി പേരുണ്ടോ? നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ കൺഫസ് ചെയ്ത ഒരാ അബ്രഹാം ഒക്കെ കൺഫസ് ചെയ്ത പോലെ? ഞങ്ങളോട് ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒന്നും കിട്ടാത്തത്. കിട്ടാത്ത പറഞ്ഞ എന്താണോ കിട്ടാത്തതിന്റെ കാരണം, നിങ്ങൾ അബ്രഹാം കൺഫസ് ചെയ്ത പോലെ കൺഫസ് ചെയ്യുന്നില്ല. എന്തോ കൺഫസ് ചെയ്യണ്ടേ? അബ്രഹാം കൺഫസ് ചെയ്യുന്നത് എന്തെന്നിരിക്കും? അബ്രഹാം കൺഫസ് ചെയ്ത് എന്തെന്നറിയോ? അവർ രാവും പകലും കൺഫസ് ചെയ്തത് ഞങ്ങളിവിടെ ഒന്ന് പറയാം, നമുക്കൊന്ന് കൺഫസ് ചെയ്യാം. എന്താണ്? ഞങ്ങളിവിടെ അന്യരും പരദേശികളും. ദാറ്റ് വാസ് ദർ കൺഫഷൻ. ആംപ്ലിഫൈഡ് വെർഷൻ വായിക്കാം. വൈൽ അക്നോളജിങ് ആൻഡ് കൺഫസിങ് ദാറ്റ് ദേ വെർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ടെമ്പററി റെസിഡൻസ് ആൻഡ് എക്സൈൽസ് അപ്പോൺ ദ എർത്ത്. They were strangers and temporary residents and exiles upon the earth. അവരെ എപ്പോഴും they confessed. അവരത് തന്നെ അവരുടെ യാത്രയിൽ അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പകൽ ഈ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. നമ്മുടെ വിശ്വാസ യാത്രയിൽ ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് സ്ഥിരമായിട്ട് ഓടാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശയുടെ നങ്കൂരമിട്ട് ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്തതാണ് നിത്യമെന്നും ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം. പട്ടണം അല്ല നമ്മുടെ വിഷയം. പട്ടണത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഈ പട്ടണത്തിൽ കർത്താവുണ്ടെന്നും അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല പിന്നെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിന്നാ പറയും. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ നിറയ്ക്കണം. അതിന്റെ കാരണം പറയാം. കർത്താവ് യേശു തന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ ലക്ഷണങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാം. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പിന്നെ വലിയ യുദ്ധവും ഇതൊക്കെ നടക്കുക. പിന്നെ ആകാശത്തിന്റെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്റെ ഒരു ചിന്ത ഞാൻ പറയുകയാണ്, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകും. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധാരണ ദിവസമായിരിക്കും കർത്താവ് വരുന്നത്. ആ നാളും നാഴികയെ സംബന്ധിച്ച് ആരും അറിയുന്നില്ല, പുത്രനും കൂടെ അറിയുന്നില്ലെങ്കിലും ദൈവവചനത്തിലൂടെ വായിക്കുമ്പോൾ അന്ന് അവരെന്നാ ജീവായിരിക്കും? നിങ്ങളൊന്ന് പറയാമോ, ബൈബിൾ എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവ് വരുന്ന നാളിൽ അവരെന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവ് വരുന്നു എന്നൊരു വെളിപ്പാട് കിട്ടിയിട്ട് എല്ലാവരുടെ സഭയിൽ വന്ന് ഉപവാസം ഒന്നുമല്ല. അന്ന് അവരെന്ത്? രണ്ടുപേര് വയലിൽ, രണ്ടുപേര് ഓഫീസിലായിരിക്കും. ചർച്ചിലുള്ള രണ്ടുപേരല്ല, ചിലപ്പോൾ ഇവിടെ കുറെ പേര് കാണും. 10-25 പേര് ഓഫീസിലായിരിക്കും. പിന്നെ മക്കളെ സഹോദരിമാരോടെ ആയിരിക്കും. വീട്ടിൽ അടുക്കള പണി, അവിടെ മിക്സിയിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഗ്രൈൻഡറിൽ അരച്ചോണ്ടിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും, പാത്രം കഴുകിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടുപേര് ഉറക്കമായിരിക്കും. രാത്രിയാണോ പകൽ? ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞും പകൽ കിടന്ന് ഉറങ്ങുന്നതായിരിക്കാം. എന്തുമായിക്കോട്ടെ സഹോദരങ്ങളെ, നാം നമ്മോട് തന്നെ പറയണം, നാം നമ്മോട് തന്നെ പ്രസംഗിക്കണം. മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ നമ്മൾ എത്ര നാൾ കേട്ടിരിക്കും? ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ലെ ബുധനാഴ്ചയല്ലോ ഉള്ളോ? നിങ്ങൾ നിങ്ങളോട് തന്നെ, ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അവൻ ഉണ്ടാവണപ്പോൾ അവൻ അവനോട് പ്രസംഗിച്ചു, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഒരു നോർമൽ ഡേ ആയിരിക്കും. ഞാൻ അതേക്കുറിച്ച് ഒന്നുകൂടെ പറയുക. നമ്മുടെ സാധാരണ ദിവസം, നമ്മളൊരാള് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് കടയിൽ നിൽക്കുകയായിരിക്കാം, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നു. വേറൊരാള് നാട്ടിൽ പോകാനായിട്ട് റിസർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്ത ഒന്ന് വർക്ക് ചെയ്യട്ടെ. വേറൊരാള് സ്കൂൾ ബസ്സിൽ കുഞ്ഞിനെ, ആ സ്കൂൾ ബസ് വരുന്ന സ്ഥലത്തേക്കൊന്ന് വിടാൻ പോകുന്നു. മറ്റു ചിലർ സ്കൂളിൽ കുട്ടിയെ കൂട്ടിയിട്ട് വരുന്നു. വേറെ ചിലർ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ ദിവസം കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് അറിയായകിയാൽ നമ്മളും ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. വചനം നമ്മെ വീണ്ടും വീണ്ടും ഉത്സാഹിപ്പിക്കുകയാണ്. അവേക്ക്, അറൈസ് സൺഷൈൻ, അവേക്ക് ആൻഡ് പ്രേ. പ്രിയ സൗരങ്ങളെ, ഇത് നമ്മൾ നമ്മോട് തന്നെ പറയണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് ആ പറഞ്ഞ സൗരൻ അവസാനിപ്പിച്ച് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച ചില ആളുകൾ, അവരിങ്ങനെ ജീവിച്ചവരാ. അടുത്ത വാക്യം വായിക്കാം സൗര, 14-ാമത്തെ വാക്യം. അവർ കൺഫസ് ചെയ്ത് എന്താണെന്ന് സംശയിക്കേണ്ട, വചനത്തിൽ വളരെ വ്യക്തമാണ്. 14-ാം വാക്യം,
ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു.
ഇങ്ങനെ പറഞ്ഞവരൊരു ഏതോ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അടുത്തത്,
അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ.
ശ്രദ്ധിച്ചോ, അവർ വിട്ടുപോകാൻ എന്ത് ചെയ്തില്ല? എല്ലാവരും കേൾക്കുന്നുണ്ടോ? വിട്ടുപോകാൻ എന്ത് ചെയ്തില്ല? വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. വിട്ടുപോയതിനെ ഓർത്തില്ല എങ്കിൽ മടങ്ങിപ്പോകുവാൻ, ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ. അതിനർത്ഥം എന്നാ? ഇവരുടെ യാത്ര പരമസുഖമായിരുന്നാണോ അർത്ഥം? അല്ല. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്, ഇടുക്കും ഞെരുക്കുമുള്ള വഴിയാ. പക്ഷെ ഈ ഇടുക്കും ഞെരുക്കുമുള്ള വഴി കൂടെ പോകുമ്പം പണ്ട് വിട്ടുപോകുന്നതിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരിപ്പോഴും 1980 കാര്യമാണ് പറയുന്നത്. സോറ, ഞങ്ങൾ അന്ന് 80 എന്തോ ആയിരുന്നറിയാവോ? പ്രിയ സോറങ്ങളെ, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. പരിശുദ്ധാത്മാ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് വചനത്തിൽ. ഒന്ന്, അവൻ നിങ്ങളെ ഉപദേശിക്കും, ഇൻസ്ട്രക്ഷൻ. രണ്ട്, അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും, റിമൈൻഡിങ്. പരിശുദ്ധാത്മാ രണ്ട് കാര്യങ്ങൾ നമ്മൾ, ഒന്ന് പുതിയ കാര്യങ്ങൾ, അത് നമ്മൾ വിചാരിക്കുന്ന സഭയിൽ അല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രണ്ട്, റിമൈൻഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആരോ ഒരാൾ പറഞ്ഞു, ദൈവസഭകളിൽ വേണ്ടത് ഇന്ന് ഇൻസ്ട്രക്ഷൻസിനേക്കാൾ ഉപരി റിമൈൻഡേഴ്സാ. ജീസസ് ഈസ് കമ്മിങ് സൂൺ, കർത്താവ് വരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ യാതൊരു രീതിയിലും ആ ഒരു കാര്യത്തിൽ അന്ന് സഹായിക്കാൻ കഴിയുകയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ കുഞ്ഞുങ്ങളെയോ സഹായിക്കാൻ കഴിയുകയില്ല. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവേൻ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അടുത്ത വചനം,
അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു.
അവരോ അധികം നല്ലതിനെ, പിന്നെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഫോർ നൗ ദേ ഡിസർവ് എ ബെറ്റർ കൺട്രി. അവർ താമസ സ്ഥലം മോശമായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവർ താമസ സ്ഥലം മോശമായിരുന്നെന്ന്? അതോ നമ്മൾ പറയാം അബ്രഹാമിന് ഭയങ്കര, അബ്രഹാമിന് ഒരു കുറവില്ലാത്ത മനുഷ്യനാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. പക്ഷെ അവരോ അധികം നല്ലതായതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്ത വചനം വളരെ മനോഹരം, ആകയാൽ ദൈവം അവരുടെ
ദൈവമെന്ന്
വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഈ കാര്യത്തിൽ വളരെ പ്രായോഗികമായൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കേണ്ട ഒരു പ്രബോധനം ഇതാണ്. എന്താണ്? കർത്താവ് വരുന്നു. നമ്മളിപ്പോ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ പറയുന്ന എന്തുവാ? പ്രൈസ് ദ ലോർഡ്. നമ്മൾ ജുമാഅ പറയും പ്രൈസ് ദ ലോർഡ്. പക്ഷെ അന്നുള്ളവർ പറയുന്നത് രണ്ട് വാക്കുകളാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് അനാഥമ, അല്ലെങ്കിൽ ദൈവത്തിന് രണ്ടാമത്. അവർ തമ്മിൽ കാണുമ്പോൾ എല്ലാം പറഞ്ഞ വാക്കെന്നറിയോ? മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മകളിൽ എത്ര ആളുകൾ മറ്റുള്ളവരെ ഒന്ന് ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്? അതിന്റെ കാരണം, നമുക്ക് ഉത്സാഹിപ്പിക്കും കാരണം എന്നറിയോ? നമുക്ക് ഈ സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തകളില്ലാത്തത് കൊണ്ട്, ആ സ്വർഗീയ ചിന്തകൾ നമ്മൾ പാടുന്നുണ്ട്, ഉള്ളം തളർന്ന ഏറ്റവും ആശയറ്റ നേരത്തും സ്വർഗചിന്ത മാത്രമേ ഏകമൻ ആശ്രമേ നമ്മൾ പാടുന്നുണ്ടെങ്കിലും, സ്വർഗീയമായ ചിന്തകളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇരിക്കുന്നത് എപ്പോ ചിന്തിക്കാനാ? ഇനിയും ഫിലിപ്പിലകനം പറയണം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. പത്രോസ് എന്റെ ലേഖനത്തില് ഈ പ്രത്യാശ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? പത്രോസ് വിളിക്കുന്നത് ജീവനുള്ള പ്രത്യാശ. തീത്തോസ് ലേഖനത്തിൽ വിളിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ, എ ബ്ലസ്ഡ് ഹോപ്പ് ആൻഡ് എ ലിവിംഗ് ഹോപ്പ്. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അത് റിമൈൻഡറാണ്. യോഹന്നാന്റെ സുവിശേഷം 14, നിങ്ങൾക്ക് അനേകർ കാണാതറിയാം ആ വേദഭാഗങ്ങൾ. 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം,
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
ആ,
ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
ആ,
എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
കർത്താവ് പറയുന്നവരോട് പറഞ്ഞു, കർത്താവ് പോവുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര വിഷമമായി. അവരോട് കർത്താവ് പറഞ്ഞൊരു വാക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ, നിങ്ങളുടെ ഹൃദയം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയമുള്ള, നിങ്ങൾ യോഹന്നൻ വായിക്കുമ്പോൾ മൂന്ന് വാക്കുകൾ നിങ്ങൾ വീണ്ടും അതൊക്കെ പഠിക്കുന്നവരുണ്ട് ഇവിടെ. മൂന്ന് വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന് ഹോം, ഭവനം. രണ്ട് ഫാദർ, പിതാവ്. മൂന്ന് കംഫർട്ടർ. സി, കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. ഒരു ഭവനത്തെ കുറിച്ച് പറയുന്നു, രണ്ടാമതായി ഒരു പിതാവിനെ കുറിച്ച് പറയുന്നു, മൂന്നാമതായി ഒരു സഹായകനെ കുറിച്ച് പറയുന്നു. മൂന്ന് കാരണങ്ങളാൽ നമ്മുടെ ഹൃദയം കലങ്ങരുത്. അപ്പൊ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ പറയും, പ്രിയ സഹോദര, ഞങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളിലും ആത്മീകവും ഭൗതികവുമായ അനേക പോരാട്ടങ്ങളോട് കടന്നു പോകുന്ന വ്യക്തികളാണ്. പ്രിയമുള്ളവരെ, ഒരു വചനം നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബലമുണ്ടാകും. ഞാൻ ഒറ്റ വചനം നിങ്ങളെ കാണിച്ചു തരാം, പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കണം, യഥാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങളിവിടെ ഏത് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഈ പ്രസംഗം പോലും കേൾക്കാൻ കഴിയാതെ ആകുലപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്നെങ്കിൽ, അത് പാപമായിക്കോട്ടെ, പ്രലോഭനമായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, വട്ടവർ ഇറ്റ് മേ ബി, അത് കർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, 2-ാമത്തെ ഭാഗം, John chapter 14 verses 19.
ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും.
ഞാൻ ജീവിക്കുന്നത് കൊണ്ട്
നിങ്ങളും ജീവിക്കും.
നിങ്ങൾ എത്ര പേര് ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ട്? ബിക്കോസ് ഐ ലിവ്. നമ്മൾ പലപ്പോഴും തിരിച്ചാ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നുണ്ട് ആര് ജീവിക്കും? നോ, കർത്താവ്. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനം? നമ്മുടെ ഹൃദയത്തിലേക്ക് വിശ്വാസമായിട്ട് പറയണമേ കേട്ട സഹോദരങ്ങളെ, വട്ടവർ ഇറ്റ് മേ ബി. നമ്മൾ ഇവര് വിചാരിക്കുക, ദൈവമേ കർത്താവ് നീ പോവാണോ, എന്തൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ലോകമുണ്ട്, ജഡമുണ്ട്, പിശാചുണ്ട്. പക്ഷെ കർത്താവ് വരെ പറഞ്ഞ് ഉറപ്പിക്കുക, നിങ്ങൾ ഹൃദയം കലങ്ങണ്ട, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാട്ടെ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഒന്നാമതായി വിശ്വസിക്കുക, അവൻ ഒരിക്കലായിട്ട് മരിച്ചു, ഇനി മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ. ആളുകളൊക്കെ പറയുന്നു, അയ്യോ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ എന്നെ വിട്ടുപോയി, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ പ്രിയ. അല്ലെങ്കിൽ ഇന്നിന്ന ആളുകളൊക്കെ എന്നെ സഹായിക്കുമെന്ന് എന്നെ കരുതിയതാ. പ്രിയ സൗരങ്ങളെ, നമ്മുടെ കണ്ണിന്ന് പകൽ നമുക്ക് ആ പർവ്വതങ്ങളിലേക്ക് ഉയർത്താം. ഹല്ലേലൂയാ. നമുക്ക് ഉയരങ്ങളിലേക്ക് ഉയർത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ എഴുതി വെക്കട്ടെ, ബിക്കോസ് ജീസസ് ലീവ്സ്. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഒന്നാമത് നമ്മുടെ ധൈര്യം, വിശ്വാസയാത്രയിൽ പ്രത്യാശയുടെ ഗാനം പാടിപ്പോകുമ്പോൾ ഈ ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. രണ്ടാമതായി ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ, Hebrews chapter 7 verses 24-25. നമുക്കറിയാവുന്ന വചനങ്ങളാ.
എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു
അൺചേഞ്ചബിൾ പ്രിഷ്കൂട്ട്. ഇവൻ എന്നേക്കും ഇരിക്കുന്നവനാ, മാറിപ്പോകത്തില്ല. അടുത്ത വചനം,
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു.
ഈ വചനം എത്ര വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യാണ്? പക്ഷവാദം. ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരേ ഒരു ധൈര്യമുള്ള സൗരങ്ങളെ, ഒരേ ഒരു ധൈര്യം എന്നറിയാവോ? പിതാവിന്റെ വലതുഭാഗത്ത് യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഓരോരുത്തരും ഇരിക്കുമ്പോൾ എന്റെ ധൈര്യം ഇതാണ്, അവിടെ ഇരിക്കുന്ന കെവിൻ മോൻ തൊട്ട് ലാസ്റ്റ് ഇരിക്കുന്ന ആ സഹോദരി വരെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ, അത് നമ്മളെ ദിനംപ്രതി പക്ഷവാദം നമ്മുടെ മനസ്സിൽ ഇതൊരു വിശ്വാസമായിട്ട് മാറണം. ഒന്നാമതായി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, യേശു പറഞ്ഞു. രണ്ട്, രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോഴും ഞാൻ വാഹനം ഓടിക്കുമ്പോഴും ഞാൻ തളർന്നിരിക്കുമ്പോഴും ഞാൻ രോഗിയായിരിക്കുമ്പോഴും ഞാൻ ഡ്രൈ ആയിരിക്കുമ്പോഴും ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോഴും പിതാവിൻ്റെ വലതുഭാഗത്ത് യേശുവിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, മൂന്നാമത് നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കേണ്ട ഒരു വചനം, 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം.
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു.
പ്രിയമുള്ളവരെ, ഞാൻ ഇരിക്കുന്നിടത്ത് ആരും ഇരിക്കും, നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ വരും. ഒരിക്കലും ഞാൻ ആവർത്തിക്കുകയാണ്, നാം ധൈര്യപ്പെടേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. 2, അവൻ പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സദാ 24 hours a day. 3, ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകം ഞാൻ വിട്ടുപോയി കഴിയുമ്പോൾ, ആ യേശു ഇരിക്കുന്നിടത്ത് എന്നെയും ഇരുത്തേണ്ടതിന് അവൻ വീണ്ടും വന്ന് നമ്മളെ കർത്താവിന്റെ അടുക്കൽ. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സങ്കീർത്തന ദാവീദ് പ്രകാരം പറഞ്ഞു, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി വിജയ സ്നേഹോവെ ഞാൻ വാഴ്ത്തും. പ്രിയ സൗരങ്ങളെ, ഞാൻ ചില നിമിഷങ്ങൾ എടുക്കുകയാണ്. കേരളത്തില് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ ജീവിച്ചിരുന്നു, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അവരീ പ്രത്യാശയിൽ, ഒന്ന് പരിശുദ്ധാത്മാവിന്റെ, ശിവസാരം നമ്മൾ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവർക്കുണ്ടായിരുന്നു. 2, അവരെപ്പോഴും ഒരു പ്രത്യാശയിലാണ് ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടോ? അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അവർ കർത്താവിന്റെ വരവുമായിട്ടാണ് കണക്ട് ചെയ്തത്. എന്റെ ഒരു ചിന്ത ഇതാണ്, അന്ന് കേരളത്തിൽ ഭയങ്കര പ്രയാസത്തിന്റെ സമയമായിരുന്നു. അന്ന് അവർ തമ്മിൽ തമ്മിൽ കൂടി കാണുമ്പോഴെല്ലാം പറയുന്ന ഒരു പ്രബോധനവാക്യം ഏതായിരിക്കാം, സാരമില്ല, കർത്താവ് വരും. ഈ ദുഃഖങ്ങളും ഈ കഷ്ടങ്ങളും ഒന്നും എന്നേക്കും ഇരിക്കുന്നതല്ല, നമ്മുടെ കർത്താവ് വരും. അവരെഴുതിയ പാട്ടുകൾ നമ്മൾ കേട്ടുണ്ടോ? ഇനിയും ജീവിതത്തിലെ ഏറ്റവും എല്ലാ സാഹചര്യങ്ങളും ഇവരിതായിട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ് വേറെ രസം. ഞാൻ ഉദാഹരണം പറയാം. ഒരിക്കൽ ഫിലിപ്പോസ് ഉപദേശി എന്നൊരു ഉപദേശി ഉണ്ടായിരുന്നു, വേട്ടമല്ല ഫിലിപ്പോസ് ഉപദേശി. അപ്പം അന്ന് കേരളത്തിലൊക്കെ പാലങ്ങൾ കുറവായതുകൊണ്ട് ഈ കടത്ത് വള്ളത്തിൽ വേണം അക്കരെ കടക്കാനായിട്ട്. ഈ വള്ളക്കാരൻ ചെറുപ്പക്കാരൻ, അവൻ കുറെ പേരെ, എക്സ്ട്രാ കുറെ പേരെ കയറ്റി. മുമ്പിൽ ഒരു ചുഴിയുണ്ട്, ചുഴി എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വെള്ളം ഇങ്ങനെ കറങ്ങുന്ന ഒരു 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 വെള്ളം, നല്ല വെള്ളപ്പൊക്കമുള്ളൊരു സമയമാണ്. ഉപദേശി കയറിയിരുന്നു, എല്ലാവരും ഇവൻ പിന്നെ പിന്നെ ആളെ വിളിച്ച് കയറ്റി. അപ്പൊ ഇവൻ തന്നെയാ തുഴയുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപദേശി വളരെ സ്നേഹത്തിൽ അവനോട് ചോദിച്ചു, കുഞ്ഞേ നീ തന്നെ തുഴഞ്ഞാ മതിയോ? അപ്പൊ ഇവന് ദേഷ്യം വന്നു, ഇവൻ പറഞ്ഞു, ഉപദേശി അവിടെ അടങ്ങി അവിടെ ഇരിക്കുക, ഞാനാ തുഴയുന്നത്, എനിക്കറിയാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോ എന്തായി, വള്ളം കടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി. എല്ലാവരും അയ്യോ അയ്യോ എന്ന് ഭയങ്കര നിലവിളിയാ. ഉപദേശി അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് ഈ വാരിതിയിൽ, വൻതിരയിൽ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ. എല്ലാവരും അന്തം വിട്ടു, എടാ ഇയാൾ ചാകാൻ പോവും, മരിക്കാൻ പോവുക, ഇയാൾ പാട്ട് പാടുന്നു ഈ വാരിതിയിൽ വൻതിരയിൽ. അയാൾ വീട്ടിൽ വന്നിട്ട് ബാക്കി പൂർത്തീകരിച്ച പാട്ടാണ് വഴി ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. അപ്പൊ നമ്മൾ പറയുന്നു, ഇനി ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു, അത് ഒരു സ്കൂളിലെ ഒരു മാഷായിരുന്നു, ഒഫീഷ്യലായിട്ട് വലിയ ബൈബിൾ കോളേജിൽ നിന്നും പോയി പഠിച്ച ആളല്ല, സ്കൂളിൽ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു. പുള്ളിക്കാരൻ, ആ സാറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ബൈബിൾ ശരിക്കും വായിച്ചു പഠിച്ച ഒരാളായിരുന്നു. പുള്ളിക്കാരൻ എഴുതിയ ആ സഹോദരൻ എഴുതിയ പാട്ടുകളാണ്, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, എന്നോടുള്ള നീ സർവ്വ നന്മകൾക്കായി, വന്ദനം യേശുവര, നിനക്കെന്ന് വന്ദനം യേശുവര. എത്ര മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രിയസ്വരങ്ങളിൽ 38-ാമത്തെ വയസ്സിൽ, ഒള്ളി 38 years ഉപയോഗിച്ച്, 38-ാമത്തെ വയസ്സിൽ ആ ദേശത്ത് കോളറ വന്നു. ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അന്ന് ഇതുപോലെ മരുന്നുകളൊന്നും ഇല്ല, അദ്ദേഹം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയതാ, സ്വന്തം മനസ്സാലെ പോയതാ. അവിടെ അദ്ദേഹം കോളറ ബാധിച്ച് അദ്ദേഹം മരിച്ചു 38-ാമത്തെ വയസ്സിൽ. എത്ര മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ, പ്രത്യാശയുടെ ഗാനങ്ങൾ എഴുതി വെച്ചിട്ടാണ് ആ സഹോദരൻ യാത്രയായത്. പ്രിയ സൗരങ്ങളെ, നമ്മളും പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ അന്യരാണ്, നമ്മൾ പരദേശികളാണ്, നമ്മൾ സ്വർഗത്തിലോട്ടാ പോകുന്നത്, സ്വർഗത്തിൽ നമുക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, എത്രയോ ആളുകൾ, അവരെ നിങ്ങൾ ചിന്തിക്കുക, അവരൊന്നും എല്ലാം നമ്മൾ ഇന്ന് ജീവിക്കുന്നതിന്റെ മുമ്പേ, അലക്സവരം പറഞ്ഞ പോലെ ആ സാഹചര്യങ്ങളിൽ ജീവിച്ചവരല്ല. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെയും രോഗത്തിന്റെയും നിന്ദകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും ദുഷികളുടെയും മധ്യത്തിൽ ജീവിച്ചവരാ. പക്ഷെ അവർ ബലത്തോടെ അവസാനം വരെ നിന്ന് എന്തുകൊണ്ടെന്നറിയാവോ? ഈ ആത്മാവിന്റെ പ്രത്യാശയുടെ നങ്കൂരം അവർക്കുണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തിൽ പ്രബോധിപ്പിക്കട്ടെ. ഏത് ഗവൺമെന്റ് വന്നാലും എത്ര പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയാലും ഇവിടെ മെട്രോ അല്ല, ഇവിടെ നിങ്ങൾക്ക് ആകാശത്തോടെ പറക്കുന്ന എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഈ സ്വർഗീയ പ്രത്യാശക്കല്ലാതെ നമുക്ക് യഥാർത്ഥ സമാധാനം തരാൻ മറ്റൊന്നും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ഒരു കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരം അത്രേ. ഈ പ്രത്യാശ സ്വർഗീയ പ്രത്യാശയിൽ ഉറപ്പില്ലായെങ്കിൽ നമുക്ക് രാവിലെ പോകും പേടിയാ. കർത്താവ് എന്റെ ജോലി പോവോ? ഒത്തിരി പേർക്ക് പേടിയാ ബാംഗ്ലൂർ, എന്റെ ജോലി പോവോ? പ്രിയ സഹോദര, അടുത്ത 30 വർഷം നിനക്ക് കമ്പനി ജോലി ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയാ, ഹൃദയത്തിലുള്ളി എഴുതി വെച്ചേക്കണം, ഇത് ടെമ്പററി ജോബാ. ഗവൺമെന്റ് ജോലിക്കാർ പോലും ഹൃദയത്തിൽ ചിന്തിക്കണം, ദിസ് ഇസ് ടെമ്പററി. ഇതെല്ലാം കാണുന്നത് താൽക്കാലികം. കാണുന്നത് ഞാൻ ആവർത്തിക്കുകയാണ്, കാണുന്നത് താൽക്കാലികം. ആവർത്തിക്കുകയാണ്, കാണുന്നത് താൽക്കാലികം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മൾ എന്തിനു വേണ്ടിയാ ഓടുന്നേ? കാണുന്നതിനു വേണ്ടിയാണോ കാണാത്തതിനു വേണ്ടിയാണോ? ഞാൻ ഭവനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കർത്താവ് ഈ ഹൃദയം കലങ്കരുന്ന് പറയുമ്പോൾ ഈ അതിനകത്ത് യോഹന്നാൻ 14 ഒരു വേറൊരു വാക്കാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒരു നിമിഷം ശ്രദ്ധിക്കുക, അതിനൊരു പശ്ചാത്തലമുണ്ട്. മനുഷ്യന്റെ എക്കാലത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭവനമില്ലായിരുന്നുള്ളതായിരുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കണം, ഇവിടെ ബാംഗ്ലൂരിലെ സിറ്റുവേഷൻ അല്ല ഞാൻ പറയുന്നത്, ടേക്ക് ഇറ്റ് സ്പിരിച്വലി. ഇവിടെ വാടക വീടാണെന്നോ സ്വന്തം വീടാണെന്നുള്ള വിഷയം, ഇവിടെ എല്ലാവരും ആര് സ്വന്തമായിട്ട് ആർക്കും ഒന്നുമില്ല. നമ്മൾ സ്വന്തമായൊന്നുമില്ല എന്ന് പാടുന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം ഒരു ഭവനം ഉണ്ടാക്കി, പാപം ചെയ്ത് അവനെ വീട്ടിൽ നിന്ന് പുറത്തായി. അവരുടെ മകനായ കായേൻ ഉഴം നലയുന്നവനായിരുന്നു. പിന്നെ അവർ സെറ്റിൽമെന്റിന് ശ്രമിച്ചു. എവിടാന്നറിയോ? ബാബേൽ ഗോപുരം. അവർ നമ്മൾ പറയുന്നു സെറ്റിലായാൽ നല്ലായിരുന്നു, അവർ സെറ്റിലായതാ ബാബേൽ ഗോപുരം. പിന്നെ നമുക്കറിയാം നോഹയുടെ കാലം, ഇങ്ങനെ പല പല കാലങ്ങൾ വന്ന് പിന്നെ ഇവന്മാര് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിലാ. ഒരു കുറച്ച് ദിവസം സ്വസ്ഥമായിട്ട് ജീവിക്കും, ഒരു രാജാവ് വന്നു അമ്മാരുടെ വീടും പറമ്പും എല്ലാം അവിടെ കിടക്കുക. അപ്പൊ ഇവരെന്നൊരു വിഷയം എന്നറിയോ? ഞങ്ങൾക്കൊരു ഭവനമില്ല. ഇസ്രായേലിന്റെ വലിയ വിഷയമായിരുന്നു. 2, ഒരു അനാഥത്വം അവർക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനം കർത്താവ് വരുന്ന സമയത്ത് റോമാക്കാർ ചാട്ടവാറുകൊണ്ട് ഇവരെ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് വരുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യാശ എന്നറിയോ? ഈ കർത്താവെങ്കിലും ഞങ്ങളെ യഥാർത്ഥ ഒരു ഭവനം, ടേക്ക് ഇറ്റ് സ്പിരിച്വലി, ഒരു റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു പിതാവ് ഞങ്ങളെ ഭവനത്തിലാക്കിയിരിക്കുന്ന പോലെ നടത്തുവരൂ. അതുകൊണ്ട് ഇവന്മാർ ഇടക്കിടയ്ക്ക് വന്ന്, കർത്താവേ ഈ കാലത്തിലാണോ നീ ഇസ്രായേലിന്റെ രാജ്യം അവസാനമാക്കി കൊടുക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ പദ്ധതി എന്നാ ചോദിച്ചാൽ, പുത്രനെ ഇങ്ങോട്ട് വിടുക, പുത്രനെ ഇങ്ങോട്ട് അയച്ചിട്ട് പുത്രൻ മുഖാന്തരം വീണ്ടെടുപ്പ് സാധിച്ചു പരിശുദ്ധാത്മാവിനാൽ ഇവരെവിടെ ചെല്ലണം അവിടെ ഒരു വീട് ദൈവം ഉണ്ടാക്കി വെച്ചു. ശ്രദ്ധിക്കണേ, ആ വീട്ടിൽ ഇവരെന്നും കർത്താവിന്റെ കൂടെ താമസിക്കണം. ഇതാ മനുഷ്യരുടെ കൂടി ദൈവത്തിന്റെ കൂടാരം. വെളിപ്പാട് പുസ്തകത്തിൽ അത് കംപ്ലീറ്റ് ആകുന്നു. ഇതൊറ്റ സ്റ്റോറിയ സഹോദരങ്ങളെ. വീടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, ഭവനമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അനാഥരായ ഒരു കൂട്ടം ആളുകൾ, നിത്യഭവനത്തിൽ പിതാവിനോടുകൂടെ വസിക്കുന്ന ടബർനക്കൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. താൽക്കാലിക കൂടാരം ഉണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിനെ പഠിച്ചവരൊക്കെ ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുക. കർത്ത പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മാത്രമല്ല, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വീടുകളുണ്ട്, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാനവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. നിങ്ങൾ ഇനി സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നുള്ള നമ്മുടെ വിഷയം. നമ്മുടെ ഈ പ്രത്യാശ ഉറപ്പിക്കുമ്പോൾ ദൈവമക്കൾ നിങ്ങൾ ഇനി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, സ്വർഗത്തിന്റെ പ്രത്യേകത എന്തുവാണ്? നമ്മൾ ഒത്തിരി പാട്ടൊക്കെ പാടുന്നു, മുത്തും പവഴും. ഞാൻ അതിനെക്കുറിച്ച് അല്ല വാട്സ് എ പെക്യുലാരിറ്റി. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? സ്വർഗം ദൈവമായിട്ട് ഇടമുറിയാത്ത കൂട്ടായ്മയുള്ള സ്ഥലമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. അൺബ്രോക്കൺ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ. അതിന്റെ ഗ്രീക്ക് വേർഷൻ പറയുന്നു, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കണ്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ദാവീദിന്റെ എടുത്താട്ടെ, അതിന്റെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 17-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം. 17-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ എന്ത് കാണും? നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രിയമുള്ളവരെ, യഥാർത്ഥ സംതൃപ്തി ഞാൻ പറയാം, ദൈവമുഖം കാണാതെ നമുക്ക് കിട്ടത്തില്ല. ഫാനി ക്രോസ്ബി രണ്ട് കണ്ണുകളും ഇല്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു. ഫാനി ക്രോസ്ബിയുടെ ഗാനത്തിൽ ഇങ്ങനെ എഴുതിയത്, കർത്താവെ ഞാൻ അവിടെ വരും, നിധി സൂര്യനായ അങ്ങയുടെ നാട്ടിൽ ഞാൻ വരും. ഞാൻ അവിടെ വരുമ്പോൾ, അത് അവരെഴുതിയ പാട്ടിൽ ലൈൻ ഇംഗ്ലീഷ് വായിക്കാം, ആൻഡ് ഹിസ് സ്മൈൽ വിൽ ബി ദ ഫസ്റ്റ് വെൽക്കം ടു മീ, അവന്റെ പുഞ്ചിരിയായിരിക്കും എന്നെ സ്വർഗത്തിൽ എഴുന്നേൽക്കുന്നത്. ഫാനി ക്രോസ്ബിക്ക് അറിയാം, അവർ ബ്ലൈൻഡ് ആയിരുന്നു, അവരാരും ചിരിക്കുന്നത് കണ്ടിട്ടില്ല, ആരുടെ മുഖം കണ്ടിട്ടുമില്ല. പ്രത്യാശയുടെ സ്ത്രീ എഴുതി വെച്ചു, When I reach there, his smile will be the first to welcome me. It is a blessed hope. It is a living hope. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഈ ലോകത്തിൻ്റെ ഭവനമോ വണ്ടിയോ മറ്റ് എന്തെങ്കിലും പ്രിയ സൗരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക, തിരുനാമത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ ഹൃദയത്തിൽ കുറിച്ചിട്ടുകൊള്ളുക, ഇഹലോകത്തേക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. കർത്താവ്, ഇതൊരു വെളിപ്പാടായി എൻ്റെ ഹൃദയത്തിൽ നൽകണമേ. നീ വേഗം വരുന്നു, നിന്റെ സമാനവും നീ കൊണ്ടുവരുന്നുണ്ട്. കൺഫസ് ചെയ്യുക, ഐ എം എ സ്ട്രേഞ്ചർ ഹിയർ, ഞാനിവിടെ അന്യനാണ്, പരദേശം യാത്രക്കാരനാ, സിയോൻ സഞ്ചാരിയായ ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. ഈ ഗാനം നാം ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നാം ജീവിക്കുകയാണെങ്കിൽ കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ സൗരങ്ങളെ, കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ. നമ്മൾ ഫൈലിൻ വന്നപ്പോൾ, ഓ ഫൈലിനാണോ ഇനിയും, ഭയങ്കര ടെൻഷനാണ്, ഫൈലിനാണോ ഇനിയും കർത്താവ്, വെറുതെ ഫൈലിനോ വേറെ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അതൊരു സൈഡിൽ കൂടെ പൊക്കോട്ടെ. പ്രിയ സൗരങ്ങളെ, രാവിലെ ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. ഈ ദൈവമക്കളൊക്കെ പ്രത്യേകത എന്നറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ വീടിന്റെ വലിപ്പവും അവിടുത്തെ മൊസൈക്കൊന്നുമല്ല അവിടുത്തെ വിഷയം. അവരുടെ ഒറ്റ വിഷയം എന്നറിയോ, നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മുഖം കാണുക. നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അതുകൊണ്ടാണ് സദൂച്ച ഇങ്ങനെ പാടി, രാവിലെ ഞാൻ ദൈവമേ നിൻ മുൻപിൽ ഞാൻ വരുന്ന നേരത്തിൽ നിൻമുഖ വാത്സല്യം നീ എനിക്കേകണം. പുള്ളി ആഗ്രഹിക്കുക, കർത്താവ് ഞാൻ വരുമ്പം, നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കുറേ ദിവസം കൂടി കാണുക എന്നായിരിക്കട്ടെ. നിങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരിക, നിങ്ങളുടെ ഒന്നോ രണ്ടോ വയസ്സുള്ള കൊച്ചു ഓടി വരിക, വാട്ടിവിടും, നമ്മളവനെ വാരിയെടുക്കുക, ഉമ്മൊക്കെ കൊടുക്കുന്ന പോലെ പുള്ളി ഇങ്ങ് ആഗ്രഹിക്കുക, ദൈവമേ ഞാൻ ഈ പരദേശവാസം വിട്ട് നിന്റെ അടുത്ത് വരുമ്പോൾ നിന്റെ മുഖ വാത്സല്യം നീ എനിക്കേകണം. യോർദാന്റെ തീരത്തിൽ ഞാൻ വരുന്ന നേരത്ത് പുള്ളി ഒരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുക. യോർദാന്റെ തീരം എന്ന് പറഞ്ഞാൽ മരണം സമയത്ത് ജീവൻ പോകുന്ന സമയ, കാലുകളെ വേഗം നീ അക്കരെ ഒന്നാക്കണം. ദൈവമക്കൾക്ക് മരണത്തെ ഭയമില്ല, ദൈവമക്കൾക്ക് മരണത്തെ ഭയമില്ല. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഭയപ്പെടുന്നവരുണ്ടോ ഇവിടെ? പ്രിയ സൗരങ്ങളെ, അവൻ ഒരിക്കലായിട്ട് മരിച്ചു, മരണത്തിനിനിയും അവന്റെ മേൽ കർത്തൃത്വമില്ല. യേശു പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ലുക്ക് അറ്റ് ദ ഫ്യൂച്ചർ, യൗവനക്കാരോട് ഞാൻ പറയുക, ലുക്ക് അറ്റ് ദ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഒത്തിരി അവിടുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ, പല റിപ്പോർട്ടുകൾ നിങ്ങളുടെ ഹൃദയത്തെ കുലുക്കുന്നുണ്ടായിരിക്കാം. ധൈര്യത്തോടെ പറ, ബിക്കോസ് ജീസസ് ലിവ്സ് ഐ വിൽ ഓൾസോ ലിവ്. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇവിടെ അന്യരാണ്, ഞാൻ ആവർത്തിക്കുകയാണ്, പരദേശികളാണ്. ഈ ചിന്തകൾ കർത്താവ് പറഞ്ഞു, ഉയരത്തിലുള്ള ഈ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറച്ചിട്ട് തമ്മിൽ കാണുമ്പോൾ പറയണം, നമ്മളിവിടെ അന്യരാണ്, പരദേശികളാണ്. അപ്പം അലക്സ്ബർട്ട് പറഞ്ഞ പോലെ ചർച്ചിൽ തന്നെ ഉള്ളവർ ചിലപ്പോഴും നിങ്ങളൊരു ഫൂളായിട്ട് കാണുമായിരിക്കാം, നോ പ്രോബ്ലം. എന്ത് പറ്റി, ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഫൂളായിട്ട് കാണട്ടെ സഹോദരങ്ങളെ, നമ്മളെ ആരെങ്കിലും ഫൂളായിട്ട് കാണുന്നതാണ് സ്വർഗത്ത് നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്. എല്ലാ മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, സൗരങ്ങൾ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക. കർത്താവേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മൈ ഫാദർ ഈസ് ഹോം കംഫർട്ടർ. ഐ ആം നോട്ട് എൻ ഓർഫൻ ബിക്കോസ് ജീസസ് ലിവ്സ്. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എന്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓടി വരുന്നു. രവി സക്കറിയാസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പ്രീച്ചറുണ്ട്. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണിയിൽ അദ്ദേഹം ഇപ്രകാരം മിക്കവാറും പ്രസംഗത്തിലൊക്കെ അദ്ദേഹം പറയാറുണ്ട്. മദ്രാസില് അദ്ദേഹം ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. മദ്രാസിലൊരു ഹോസ്പിറ്റലിലെ ജീവിതത്തിൽ നിരാശ മൂലം സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് അനേകം വലിയ ഡോസ് കഴിച്ച് അദ്ദേഹം മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ചെറിയൊരു ബോധം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അർത്ഥമില്ലായിരുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. ആ സമയത്ത് അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുക ആശുപത്രിയില്. സുവിശേഷം പറയാൻ ആരോ ഒരാൾ കടന്നു വന്നു. അയാള് പറഞ്ഞു, ഈ അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ജസ്റ്റ് അമ്മ അവരോട് പറഞ്ഞു, ഈ മോന് ഇവിടെ കിടക്കുമ്പം ജോൺ 14 വായിച്ചു കേൾപ്പിച്ചാൽ മതി. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോയി. ഈ സ്ത്രീ അവരിങ്ങനെ ബൈബിൾ 14 അദ്ദേഹം തുറന്നിട്ട് നിങ്ങളുടെ ഹൃദയം ലെറ്റ് നോട്ട് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ് എന്നൊക്കെ വായിച്ച് ഇദ്ദേഹം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടുകൊണ്ട് കിടക്കുക. ഒരു വചനമെത്തി, ബിക്കോസ് ഐ ലീവ് യു വിൽ ഓൾസോ ലീവ്. അദ്ദേഹം പറയും, എനിക്കൊരു പുതിയ ജീവൻ കിട്ടി. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ഞാൻ ആ വ്യക്തി ഉയർത്തുകയല്ല, എന്നാ സഹോദരൻ അനേകരുടെ മധ്യത്തിൽ യേശുവിന്റെ ഒരു ധീരസാക്ഷിയാണ്. ബിക്കോസ് ഹി ലീവ്സ്. ആത്മീയ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്ന് എഴുതി വെക്കുക. നിന്റെ ഡയറിയിലും ഹൃദയത്തിൽ ഒരുപോലെ എഴുതി വെക്കുക, ജീസസ് ലീവ്സ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ